2019 May 19 ഞായറാഴ്ച കേരളകൗമുദി ദിനപത്രത്തിന്റെ മുഖപ്രസംഗം. ഒരു പരീക്ഷണകാലം കഴിഞ്ഞു. 8 സംസ്ഥാനങ്ങളിലായി 59 സീറ്റുകളിൽ കൂടി ഇന്ന് വോട്ടെടുപ്പ് പൂർത്തിയാകുന്നതോടെ ഏറ്റവും സുദീർഘമായ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഇന്ന് പൂർത്തിയാവുകയാണ്. ഇത്രയേറെ സമയമെടുത്ത് നടത്തിയ ഒരു തെരഞ്ഞെടുപ്പ് ഇതിനു മുൻപ് ഉണ്ടായിട്ടില്ല. സ്വതന്ത്രവും നീതിപൂർവവും ഭയരഹിതവുമായ വോട്ടെടുപ്പ് ഉറപ്പാക്കാനുള്ള തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ദൃഢനിശ്ചയമാണ് വോട്ടെടുപ്പ് ഷെഡ്യൂൾ ഇത്രയേറെ നീണ്ടുപോകാൻ കാരണമെന്നാണ് അവകാശവാദമെങ്കിലും എത്രത്തോളം ലക്ഷ്യം നേടി എന്നത് തർക്കവിഷയമായി തുടരും. അവസാനഘട്ടത്തിലേക്ക് കടന്നതോടെ കമ്മീഷന്റെ നിഷ്പക്ഷതയും മേധാവിത്വവും ഏറെ ചോദ്യം ചെയ്യപ്പെട്ട സ്ഥിതിയുമുണ്ടായി. കേന്ദ്രം ഭരിക്കുന്നവർക്ക് അനുകൂലമായി നിൽക്കുന്നു എന്ന പേരുദോഷവുമായാണ് അവസാനഘട്ടത്തോടനുബന്ധിച്ച പ്രചാരണം അവസാനിക്കുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി മത്സരിക്കുന്ന വാരണാസിയിലെ വോട്ടെടുപ്പ് അവസാനഘട്ടത്തിൽ വരുന്ന വിധം ഷെഡ്യൂൾ നിശ്ചയിച്ചത് പരമാവധി ദിവസങ്ങൾ അദ്ദേഹത്തിന് പ്രചാരണം നടത്താനുള്ള സൌകര്യം മുൻനിർത്തിയാണെന്ന പ്രതിപക്ഷത്തിന്റെ പരാതി നേരത്തെ തന്നെ ഉയർന്നിരുന്നു. തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഏറ്റവും കുറച്ചാളുകൾ സംഘടനകളിൽ മരിച്ച ആദ്യ തെരഞ്ഞെടുപ്പാകും ഇത്. മുൻകാലങ്ങളിൽ പേശീബലത്തിൽ മാത്രം വിശ്വസിച്ചിരുന്ന കക്ഷികളുടെ ആൾക്കാർ തെരഞ്ഞെടുപ്പ് അക്രമങ്ങളിൽ ഏർപ്പെടുന്നതും ധാരാളം പേർ ഏറ്റുമുട്ടലുകളിൽ പരലോകം പോകുന്നതും പതിവായിരുന്നു. ഇക്കുറി ബംഗാളിലൊഴികെ മറ്റെല്ലായിടങ്ങളിലും ക്രമസമാധാന നില താരതമ്യേന ശാന്തമായിരുന്നു എന്ന് പറയാം. ബംഗാളിൽ ഏറ്റുമുട്ടലുകളിൽ ഏതാനും പേർ കൊല്ലപ്പെട്ടിരുന്നു. തൃണമൂൽ കോൺഗ്രസിന് ആധിപത്യമുള്ള ബംഗാളിൽ എതിരാളികളെ കായികമായി നേരിടുക എന്നതാണ് പണ്ടുതൊട്ടേയുള്ള രീതി. അക്രമികൾക്ക് മമതയുടെ സർക്കാരിന്റെ സംരക്ഷണമുള്ളതുകൊണ്ട് പ്രവർത്തകർ സർവതന്ത്ര സ്വതന്ത്രരുമാണ്. അവസാനഘട്ട വോട്ടെടുപ്പ് ഇന്ന് കഴിയുന്നതോടെ May 23 ഫലമറിയാനുള്ള കാത്തിരിപ്പിലാണ് രാജ്യം ഒന്നടങ്കം. മുൻകൂർ ഫലപ്രവചനങ്ങൾ ഇതിനകം ഏറെ വന്നുകഴിഞ്ഞു. എന്നാൽ ഏറെ അനിശ്ചിതത്വങ്ങളും പ്രവചനാതീതമായ രാഷ്ട്രീയ ഉൾപിരിവുകളും തെരഞ്ഞെടുപ്പ് ഫലത്തെ ഉദ്യോഗഭരിതമാക്കുന്നുണ്ട്. ഒറ്റയ്ക്ക് തന്നെ ഭൂരിപക്ഷം നേടി അധികാരം നിലനിർത്തുമെന്ന് പ്രധാനമന്ത്രി മോദി ഉൾപ്പെടെയുള്ള BJP നേതാക്കളുടെ അവകാശവാദത്തെ പ്രതിപക്ഷത്തുള്ളവർ പുച്ഛിച്ചു തള്ളുകയാണ്. BJPയെയും മോദിയെയും അധികാരത്തിൽ നിന്ന് പുറത്താക്കാൻ വേണ്ടി ഫലപ്രഖ്യാപനത്തിന് ശേഷം എന്ത് വിട്ടുവീഴ്ച ചെയ്തും പ്രതിപക്ഷ നിരകൾ ഒന്നിച്ചു നിൽക്കാനുള്ള ചർച്ചകളും തുടങ്ങിക്കഴിഞ്ഞു. അത്തരത്തിലൊരു ഘട്ടം വന്നാൽ പ്രധാനമന്ത്രി പദം പോലും തർക്കവിഷയമാക്കില്ലെന്ന നിലയിലേക്ക് കോൺഗ്രസും താഴ്ന്നുവന്നത് ശ്രദ്ധേയമാണ്. പിന്നീട് ഈ നിലപാടിൽ തിരുത്തൽ വന്നുവെന്നത് മറ്റൊരു കാര്യം. പ്രചാരണത്തിന് ചെലവ് പരിധി നിർണയിച്ചിട്ടുണ്ടെങ്കിലും അതിന്റെ പല മടങ്ങാണ് ഓരോ മണ്ഡലത്തിലും സ്ഥാനാർത്ഥികൾ ചെലവഴിച്ചത്. രാജ്യം ഇന്നേ വരെ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും ചെലവേറിയ തെരഞ്ഞെടുപ്പ് കൂടിയാണിത്. ലക്ഷങ്ങളല്ല, കോടികൾ തന്നെയാണ് പ്രമുഖ സ്ഥാനാർത്ഥികൾക്കായി വെള്ളം പോലെ ഒഴുകിയത്. അഴിമതിയുടെ വിത്ത് പൊട്ടിമുളയ്ക്കുന്നത് തന്നെ തെരഞ്ഞെടുപ്പ് പ്രചാരണ ചെലവിലൂടെയാണെന്ന് പറയാം. സാധാരണയിൽ കവിഞ്ഞ് പ്രചാരണ നാളുകൾ നീണ്ടുപോയത് എല്ലാ കക്ഷികളുടെയും സാമ്പത്തിക ബാധ്യത ദുർവഹമാക്കിയെന്ന് പറയാം. തെരഞ്ഞെടുപ്പ് പ്രചാരണ രംഗത്ത് ഒന്നും നിഷിദ്ധമല്ലെന്ന ചൊല്ല് ശരിവയ്ക്കുന്നതായി പ്രചാരണത്തിൽ ദൃശ്യമായ വീറും വാശിയും. പരമോന്നതരെന്ന് കരുതുന്ന നേതാക്കൾ പോലും തറ മട്ടിലെത്തി വായിൽ തോന്നിയതൊക്കെ വിളിച്ചു പറയുന്നത് ജനങ്ങൾ കേൾക്കേണ്ടി വന്നു. അന്തരീക്ഷം ഇത്രമാത്രം ദുഷിപ്പിക്കുകയും നേതാക്കളുടെ പൊയ്മുഖങ്ങൾ ചീന്തിയറിയപ്പെടുകയും ചെയ്ത ഒരു തെരഞ്ഞെടുപ്പ് മുൻപ് ഉണ്ടായിട്ടില്ല. രാജ്യത്ത് സാമൂഹ്യ അന്തരീക്ഷത്തിൽ ഈ തെരഞ്ഞെടുപ്പ് സൃഷ്ടിച്ച മുറിപ്പാടുകൾ അത്ര വേഗമൊന്നും മാഞ്ഞുപോകില്ല. അവസാനഘട്ടത്തിനൊപ്പം കേരളത്തിലെ കണ്ണൂർ കാസർഗോഡ് മണ്ഡലങ്ങളിലെ 7 പോളിംഗ് ബൂത്തുകളിലും ഇന്ന് വോട്ടെടുപ്പ് നടക്കുകയാണ്. കള്ളവോട്ട് തെളിഞ്ഞതിനെ തുടർന്നാണ് ഈ നടപടി. തെരഞ്ഞെടുപ്പുകളിൽ കള്ളവോട്ട് ഇവിടെ അസാധാരണ സംഭവമൊന്നുമല്ലെങ്കിലും അത് തെളിവോടെ കണ്ടുപിടിക്കപ്പെട്ടു എന്നതാണ് ഇത്തവണത്തെ സവിശേഷത. ആൾമാറാട്ടവും ഒന്നിലേറെ തവണ വോട്ട് ചെയ്യുന്നതുമൊക്കെ തടയാൻ ഇനിയും കഴിയുന്നില്ലെങ്കിൽ തെരഞ്ഞെടുപ്പിന്റെ പരിശുദ്ധിയെക്കുറിച്ചൊക്കെ പറയുന്നതിന് എന്ത് അർത്ഥമാണുള്ളത്?